ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ഉച്ചകഴിഞ്ഞ് കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകും. വിദേശ സസ്യ സ്പീഷീസുകളുടെ അധിനിവേശം നേരിടാൻ ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി വിദഗ്ധ സമിതി രൂപീകരിച്ചു. ഉത്തരേന്ത്യയിൽ ഇന്ന് ഈദുൽ ഫിത്തർ. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വിശ്വാസികൾക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ്സിയെ കൊച്ചിയിൽ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. രണ്ട് പ്രവൃത്തി ദിനം മാത്രം ശേഷിക്കെ പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകും. ബീപ്പൂരിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി പി എ മുഹമ്മദ് റിയാസ് രാവിലെ പത്രിക നൽകി. കോഴിക്കോട് നോർത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ, യുഡിഎഫ് സ്ഥാനാർത്ഥി കെ ജയന്ത് എന്നിവരും പത്രിക സമർപ്പിച്ചു. തിരുവമ്പാടി എൽഡിഎഫ് സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫും കുന്ദമംഗലം മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി പി ടി എ റഹീം, കൊയിലാണ്ടി മണ്ഡലം സ്ഥാനാർത്ഥി കെ ദാസൻ, പേരാമ്പ്ര മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ടി പി രാമകൃഷ്ണൻ എന്നിവരും പത്രിക സമർപ്പിച്ചു. കൊയിലാണ്ടിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ പ്രവീൺകുമാർ, കുന്ദമംഗലത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി എം എ റസാഖ്, സൌത്ത് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർ കോവിൽ, ഏലത്തൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എ കെ ശശീന്ദ്രൻ, പേരാമ്പ്രയിൽ എൻഡിഎ സ്ഥാനാർത്ഥി എം മോഹനൻ, കുറ്റ്യാടിയിലെ എൻഡിഎ സ്ഥാനാർത്ഥി രാമദാസ് മണലേരി, കോഴിക്കോട് നോർത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് എന്നിവരും ഇന്ന് പത്രിക നൽകും. കണ്ണൂർ നിയമസഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി, അഴീക്കോട് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ വി സുമേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കല്യാശ്ശേരി എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വിജിൻ, പേരാവൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ തുടങ്ങിയവരും പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ, വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ, കളമശ്ശേരിയിൽ പി രാജീവ്, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ എന്നിവരും പത്രിക നൽകി. കോട്ടയം പുതുപ്പള്ളിയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എം രാധാകൃഷ്ണൻ, യുഡിഎഫിലെ ചാണ്ടിയൂമൻ, പൂഞ്ഞാറിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ, തവനൂർ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ കെ ടി ജലീലും എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കണ്ണൂർ എൻഡിഎ സ്ഥാനാർത്ഥി സി രഘുനാഥ്, പേരാവൂരിൽ യുഡിഎഫിലെ സണ്ണി ജോസഫ്, എൻഡിഎയിലെ പൈലി വാത്യാട്ട്, ധർമ്മടത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ്, മട്ടന്നൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി കെ സനോജ്, യുഡിഎഫ് സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരി, എൻഡിഎയിലെ ബിജു ഏലക്കുഴി, ഇരിക്കൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി സജീവ് ജോസഫ്, കല്യാശ്ശേരിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കപ്പച്ചേരി രാജീവൻ, തലശ്ശേരിയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കാരായി രാജൻ, യുഡിഎഫ് സ്ഥാനാർത്ഥി കെ പി സാജു എന്നിവരും ഇന്ന് പത്രിക നൽകും. പയ്യന്നൂരിലെ കക്ഷിരഹിത സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനും എൻഡിഎയുടെ എ പി ഗംഗാധരനും പത്രിക നൽകും. തളിപ്പറമ്പിൽ എൽഡിഎഫിലെ പി കെ ശ്യാമള, കല്യാശ്ശേരിയിൽ എൽഡിഎഫിലെ പി കെ പ്രവീൺ എന്നിവരും ഇന്ന് പത്രിക സമർപ്പിക്കും. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി കെ ബൽരാജ്, എൽഡിഎഫ് സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പൽ, ഉദുമയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ നീലകണ്ഠൻ എന്നിവർ ഇന്ന് പത്രിക സമർപ്പിക്കും. കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി ഒഴികെ എല്ലാ സീറ്റുകളിലും മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ചങ്ങനാശ്ശേരിയിൽ യുഡിഎഫിലെ കെ സി വിനു ജോബും, എൽഡിഎഫിലെ ജോബ് മൈക്കിളും, ബിജെപിയിലെ ബി രാധാകൃഷ്ണൻ മേനോനും ആണ് സ്ഥാനാർത്ഥികൾ. പുതുപ്പള്ളിയിൽ യുഡിഎഫിലെ ചാണ്ടിയുമ്മൻ, എൽഡിഎഫിലെ കെ എം രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥികളാണ്. എന്നാൽ ബിജെപി ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. കോട്ടയത്ത് യുഡിഎഫിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എൽഡിഎഫിലെ കെ അനിൽകുമാർ, എൻഡിഎയിലെ പി അനിൽകുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഏറ്റുമാനൂരിൽ യുഡിഎഫിലെ നാട്ടകം സുരേഷ്, എൽഡിഎഫിലെ വി എൻ വാസവൻ, എൻഡിഎയിലെ 2020 പ്രതിനിധി ആദിര ടി നായർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. കടുത്തുരുത്തിയിൽ യുഡിഎഫിലെ മോൺസ് ജോസഫ്, എൽഡിഎഫിലെ നിർമ്മല ജിമ്മി, എൻഡിഎയിലെ ബി ഡി ജെ എസ് പ്രതിനിധി സുരേഷ് ഇട്ടികുന്നൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. പാലാ നിയോജക മണ്ഡലത്തിൽ യുഡിഎഫിന്റെ മാണി സി കാപ്പൻ, എൽഡിഎഫിന്റെ ജോസ് കെ മാണി, ബിജെപിയുടെ ഷോൺ ജോർജ് എന്നിവർ മത്സരിക്കും. പൂഞ്ഞാറിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി എം ജെ സെബാസ്റ്റ്യൻ, എൽഡിഎഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ബിജെപി സ്ഥാനാർത്ഥി പി സി ജോർജ് എന്നിവരാണ്. തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധീർ കരമന മത്സരിക്കും. ഇന്ന് രാവിലെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഉത്തർപ്രദേശ് സന്ദർശനം തുടരുന്നു. മധുര ജില്ലയിലെ ഗോവർദ്ധനിൽ ദംഹാർഡി ക്ഷേത്രത്തിൽ രാഷ്ട്രപതി ഇന്ന് ദർശനം നടത്തും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് മഹാരാഷ്ട്രയിലെത്തും. നാഗ്പൂരിലെ മഹർഷി വ്യാസ് ഓഡിറ്റോറിയത്തിൽ 29th ഇന്ത്യൻ യൂത്ത് പാർലമെന്റ് ദേശീയ സെഷനിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രതൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിലും 64th ജൈന ദീക്ഷാ ചടങ്ങിലും പങ്കെടുക്കാൻ അദ്ദേഹം മുംബൈയിലേക്ക് പോകും. വിദേശ സസ്യ സ്പീഷീസുകളുടെ അധിനിവേശം നേരിടാനും അതിന്റെ സാമ്പത്തിക പരിസ്ഥിതി വെല്ലുവിളികൾ നേരിടാനും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി വിദഗ്ധ സമിതി രൂപീകരിച്ചു. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമാണ് വിദേശ സസ്യജാലങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളിക്ക് പരിഹാരം കണ്ടെത്താൻ സമിതി രൂപീകരിച്ചത്. ഇത്തരം സസ്യങ്ങളുടെ ദേശീയതല പട്ടികയും സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളും തയ്യാറാക്കാൻ സമിതിയെ ചുമതലപ്പെടുത്തി. രണ്ടു വർഷമാണ് സമിതിയുടെ കാലാവധി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഈ വർഷം വളം ഇറക്കുമതി ഗണ്യമായി കൂട്ടിയിട്ടുണ്ടെന്നും അതുവഴി ആഭ്യന്തര വള ഉൽപാദനവും രാജ്യത്തെ വളം ആവശ്യകതയും തമ്മിലെ അന്തരം നികത്താനായെന്നും കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. സ്കൂൾ പഠനം ലഭിക്കാത്തവരെയും പാതിവഴിയിൽ നിർത്തിയവരെയും കണ്ടെത്തി സ്കൂളിൽ ചേർക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് രാജ്യവ്യാപക പദ്ധതി നടപ്പാക്കും. 2030 പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി തലം വരെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ലക്ഷ്യം കൈവരിക്കുകയാണ് പദ്ധതിയുടെ ഉദ്ദേശ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഉത്തരേന്ത്യയിൽ ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിശ്വാസികൾക്ക് റംസാൻ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കുകയും ഊർജ്ജ സുരക്ഷയെ ബാധിക്കുകയും ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. 2006 ഇന്ത്യ ഇറാൻ വാതക പൈപ്പ് ലൈൻ പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ഗവൺമെന്റ് തീരുമാനം ചരിത്രപരമായ പിഴവായിരുന്നുവെന്ന് അദ്ദേഹം വിലയിരുത്തി. അന്നത്തെ പെട്രോളിയം മന്ത്രി മണിശങ്കർ അയ്യരെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് പൈപ്പ് ലൈനിന് അനുകൂലമായ നിലപാട് എടുത്തതുകൊണ്ടാണെന്നും പിണറായി വിജയൻ വിശദീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്ത തടവ് ശിക്ഷ വിധിച്ചു. വിവിധ കുറ്റങ്ങൾക്ക് 30 തടവ് ശിക്ഷ അനുഭവിച്ച ശേഷമേ കൊലക്കുറ്റത്തിന്റെ ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കൂ. സന്ദീപിന് വധശിക്ഷ നൽകണമെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് അന്താരാഷ്ട്ര വനദിനം. വനങ്ങളുടെയും വനപ്രദേശങ്ങളുടെയും മരങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമായി ആചരിക്കുന്നത്. വനവും സമ്പദ്വ്യവസ്ഥയും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാനത്ത് ഏതാനും ജില്ലകളിൽ നാളെ വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ തൻവി ശർമ്മയും ഇഷാറാണി ബറുവയും വനിതാ സിംഗിൾസ് സെമിയിലെത്തി. ജപ്പാൻ താരത്തെ തോൽപ്പിച്ചാണ് തൻവിയുടെ സെമി പ്രവേശം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ്സിയെ നേരിടും. വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻസ് എഫ്സി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5:00 കൊൽക്കത്തയിലാണ് മത്സരം. കൊച്ചിയിലെ ഓൾഡ് ഹാർബർ പാലം നാളെ അടച്ചിടും. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ നിന്നും ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയിലേക്ക് ജലസേചന പൈപ്പിടുന്നതിന്റെ ഭാഗമായാണ് പാലം അടയ്ക്കുന്നത്. രാവിലെ 8:00 വൈകിട്ട് 6:00 ഗതാഗതം നിരോധിച്ചു. കാസർകോട്ട് BLO പുഴയിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മൊഗ്രാൽ പുത്തൂർ സ്വദേശി സവാദാണ് മരിച്ചത്. ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. കൽപ്പറ്റ എടകുനിയിൽ ജീപ്പ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവ് മരിച്ചു. തരിയോട് 10 മൈൽ കാരക്കൽ ജിനീഷ് ആണ് മരിച്ചത്. ശബരിമല ഉത്സവത്തിന് നാളെ വൈകിട്ട് നട തുറക്കും. മറ്റന്നാളാണ് കൊടിയേറ്റ്. വയനാട് വാഴവറ്റ ഊരാപ്പക്കുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാക്കി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ഉച്ചകഴിഞ്ഞ് കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകും. വിദേശ സസ്യ സ്പീഷീസുകളുടെ അധിനിവേശം നേരിടാൻ ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി വിദഗ്ധ സമിതി രൂപീകരിച്ചു. ഉത്തരേന്ത്യയിൽ ഇന്ന് ഈദ് ഉൽ ഫിത്തർ. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വിശ്വാസികൾക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC കൊച്ചിയിൽ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്ത 12:50.